2025 ഒക്ടോബർ 16 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. നാരായണീയം പ്രതിമാ പുരാണം എഴുതാതെ വയ്യ. ഹരീഷ് കർത്ത എഴുതുന്നു. കേരള രാജ്ഭവൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. രാജ്യപാലകന്റെ ആസ്ഥാനം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുകൂലവും പ്രതികൂലവുമായ വാർത്തകളുടെ വറ്റാത്ത ഉറവയാണ് മാധ്യമപ്രവർത്തകർക്ക് അടുത്ത കാലം വരെ അപ്രാപ്യമായിരുന്ന രാജ്ഭവൻ. ഇപ്പോൾ രാജ്ഭവൻ ലോക്ഭവനായി മാറുന്നുവെന്ന് അർത്ഥം. നിഷേധാത്മക വാർത്തകൾക്ക് വമ്പിച്ച പ്രാധാന്യം നൽകി ആഘോഷിക്കും പല മാന്യ മാധ്യമങ്ങളും. മറിച്ചുള്ള നല്ല സംഭവങ്ങൾ അവ എത്രയേറെ ആരോഗ്യകരമെങ്കിലും അവഗണിക്കപ്പെടും. അക്കാരണം പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്ന മാപ്ര എന്ന വിശേഷണം ഉപയോഗിച്ച് അവരെ തരം താഴ്ത്തി കെട്ടാൻ തയ്യാറല്ല. ഈ ഉള്ളവനും ആ വംശത്തിൽ പെടുന്നു എന്നതുകൊണ്ടുള്ള വർഗബോധം കൊണ്ട് മാത്രം ചീരമുള്ള ഒരു അകടി ചുവട്ടിലും എന്നൊന്നും പറഞ്ഞ് പരിഭവിക്കുന്നുമില്ല. വാട്ട് ഈസ് നെഗറ്റീവ് ഈസ് ന്യൂസ് ആൻഡ് വാട്ട് ഈസ് പോസിറ്റീവ് ന്യൂസ് ഈസ് പ്രൊപ്പഗാൻഡ എന്ന് പണ്ടുതൊട്ടേ മാധ്യമപ്രവർത്തകരുടെ ബാലപാഠം. സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കൊളോണിയൽ ശീലങ്ങൾ മാറുന്നില്ല. ഇതൊക്കെയാണെങ്കിലും ഇതിനിടയിലും രാജ്ഭവനിലെ ഓണാഘോഷവും പച്ചക്കറി കൃഷിയും ഗോപരിപാലനവും മറ്റും ഈയിടെയായി വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത്തരത്തിൽ വന്നൊരു സദ്വാർത്ത രാജ്ഭവൻ പൂന്തോട്ടത്തിൽ അനാച്ഛാദനത്തിനായി ഒരുങ്ങുന്ന പ്രതിമയെപ്പറ്റിയാണ്. പ്രതിമാ നിർമ്മാണമോ അനാച്ഛാദനമോ നമ്മുടെ നാട്ടിൽ വലിയ കാര്യമല്ല. മാനവരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പ്രതിമകളുടെ ചരിത്രത്തിനും. ആദികാവ്യത്തിൽ 5000ലേറെ വർഷം മുമ്പ് ശ്രീരാമൻ രാജസൂയയാഗം നടത്തിയത് സ്വപത്നി സീതാദേവിയുടെ സ്വർണപ്രതിമ തന്റെ അരികിൽ പ്രതിഷ്ഠിച്ചിട്ട് ആണല്ലോ. യുഗങ്ങൾ താണ്ടിയിട്ടും എത്രയോ സാഹിത്യ സൃഷ്ടികൾക്ക് കാഞ്ചനസീത കാരണമായി. എന്നാലിപ്പോൾ സ്വർണ വിഗ്രഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തു പോകുന്നത് അത്ര സുഖകരമല്ലാത്ത സംഭവ വികാസങ്ങൾ ആയിപ്പോയി. അതുകൊണ്ട് സ്വർണ വിഗ്രഹങ്ങളെപ്പറ്റിയുള്ള ചർച്ച ഏറെ കാലികമെങ്കിലും തൽക്കാലം ഇപ്പോൾ വേണ്ട. ഇവിടെ കൽപ്രതിമകളെക്കുറിച്ചാണ് ചർച്ച. പ്രതിമകളുടെ നഗരം എന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അത്രയേറെ പ്രതിമകളുണ്ട് തലസ്ഥാന നഗരിയിൽ. 50ലേറെ വരും അവയുടെ എണ്ണം. ഇനിയും അവ വർദ്ധിക്കുക തന്നെ ചെയ്യും. മുൻ മുഖ്യമന്ത്രിമാരുടെ പ്രതിമകൾ മാത്രം 1.5 ഡസൻ വരും. മുൻ മഹാരാജാവിന്റെ പ്രതിമ 2 ഇടത്തുണ്ട് നഗരത്തിൽ. പിന്നെ മഹാത്മജിയും നേതാജിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, നവോത്ഥാന നേതാക്കൾ, കവികൾ എന്നിങ്ങനെയുള്ളവരുടെ. ഇതുകൂടാതെയാണ് രാജഭരണകാലത്തെ വേലിത്തമ്പി ദളവയുടെയും ദിവാൻ മാധവറാവുവിൻ്റെയും പൂർണ്ണകായ പ്രതിമകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്. മാധവറാവുവിൻ്റെതാകാം തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ പ്രതിമ. ഈ പ്രതിമ കാരണം ആ കവല സ്റ്റാച്യു ജംഗ്ഷൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെയൊരു സ്ഥലപ്പേര് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. വിഗ്രഹങ്ങളോളം പഴക്കമുണ്ട് വിഗ്രഹ പജ്ഞത്തിനും. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന സേതു പാർവതിഭായി അമ്മ മഹാറാണിയുടെ മനോഹര പ്രതിമകൾ 10 പതിറ്റാണ്ടുകൾ മുമ്പ് തീവ്രവാദികൾ തകർത്തത് പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ പറഞ്ഞാണ്. വിഗ്രഹ വിരോധവും വിഗ്രഹ ഭഞ്ജനവും വിശ്വാസ പ്രമാണമായി കൊണ്ടു നടക്കുന്നവരും ഏറെയാണ്. അതുകൊണ്ടാണ് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ എത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ തിരൂരിൽ വെളിച്ചം കാണാതെ പൊതിഞ്ഞുകെട്ടി പൊടിയടിക്കുന്നത്. രാജ്ഭവനിൽ അടുത്തയാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്യുന്നത് മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ പ്രതിമയാണ്. കോച്ചേരിൽ രാമൻ നാരായണൻ എന്ന രാഷ്ട്രപതി ആക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് കേരളാകൗമുദി ആണെന്നത് ഈ അവസരത്തിൽ എഴുതാതെ വയ്യ. യശശരീരനായ പത്രപ്രവർത്തകൻ എൻ രാമചന്ദ്രൻ എഴുതിയ മുഖപ്രസംഗത്തിലൂടെയാണ് ആരും അത് വരെ ചിന്തിക്കാത്ത ആ ആശയം ശക്തമായ ആവശ്യമായി കേരള കൗമുദി അന്ന് മുന്നോട്ട് വെച്ചത്. അക്കാലത്ത് കിം മേക്കർ കെ കരുണാകരൻ ആ ആശയം യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അങ്ങനെ കേരളീയനായ ആദ്യത്തെ രാഷ്ട്രപതിയായ KR നാരായണൻ. കേരള രാജ്ഭവനിൽ KR നാരായണൻ്റെ പ്രതിമ വേണമെന്ന ആഗ്രഹം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റേത് ആയിരുന്നു. പ്രതിമ നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരിക്കുമ്പോൾ. ഇപ്പോൾ വിദേശത്തുള്ള ഇടുക്കി സ്വദേശിനി സിജോ ആണ് പ്രതിമയുടെ ശില്പി. ഏതാണ്ട് 1 വർഷമായി രാഷ്ട്രപതിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു കേരള രാജ്ഭവനും KR നാരായണൻ്റെ ശില്പവും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ തുടർ നടപടികളെ തുടർന്ന് ഇപ്പോൾ ഇതാ രാംനാഥ് കോവിന്ദിൻ്റെ ആഗ്രഹവും ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമവും സഫലമാകുന്നു. പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യുന്ന ശുഭമുഹൂർത്തത്തിൽ കോവിന്ദ്ജിയുടെ ആരിഫ്ജിയുടെ സാന്നിധ്യം ഉറപ്പുവരുന്നതിൽ ആർലേക്കർജി പ്രത്യേക ശ്രദ്ധയെടുത്തു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ ബഹുമാനാർത്ഥം കേരള ഗവർണർ തലേന്ന് ഒരുക്കുന്ന അത്താഴ വിരുന്നിലും ഇരുവരും സംബന്ധിക്കുന്നുണ്ട്. രാഷ്ട്രപതി മുർമു കേരള രാജ്ഭവനിൽ തങ്ങുന്നത് ഇതാദ്യമായാണ്. അവിടെ ഒരു പ്രതിമ തരുന്നതും ഇതാദ്യം.